കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.
നമസ്കാരം. സുഗുനോ ഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. നമുക്ക് യോഗ ഗുരുവിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
നമസ്കാരം.
അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് അധികം ആരും കേട്ടിട്ടില്ലാത്തതും അധികം ആർക്കും അറിയാത്തതുമായിട്ട് ഒരു രോഗാവസ്ഥയെ കുറിച്ചാണ്. അതായത് ഫൈബ്രോമയാൾജിയ എന്നൊരു രോഗാവസ്ഥയെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ഈ ഒരു രോഗാവസ്ഥ ആർക്കും ഉണ്ടെന്ന് അധികം അറിയില്ല, അറിയാതെ പോകുന്ന ഒരു അവസ്ഥ കൂടെയാണ്. അതിനായിട്ട് തന്നെ യോഗയിൽ എന്താണ് പ്രതിവിധി എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എങ്ങനെയൊക്കെ ഇതിനെ പ്രതിരോധിക്കാം എന്നതുകൂടെ സംസാരിക്കാം. അതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരുവിനോട് തന്നെ ചോദിക്കാം.
ഒരു പക്ഷേ അത്ര സുപരിചിതമല്ലാത്ത ഒരു രോഗാവസ്ഥയായിരിക്കും ഫൈബ്രോമയാൾജിയ. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലർക്കും ഈ രോഗാവസ്ഥയാണ് എന്ന് തിരിച്ചറിയുന്നത് ഒരുപക്ഷെ വളരെ വൈകിയായിരിക്കും, അല്ലെങ്കിൽ പലപ്പോഴും പലരും തിരിച്ചറിയാറുമില്ല. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരു അനുപാതം നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളിലാണ് കൂടുതലും ഈ ഒരു രോഗാവസ്ഥ കാണപ്പെടുന്നത്. അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ശരീരം മുഴുവനും വേദന തോന്നുന്ന ഒരു അവസ്ഥയാണ് അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷണം. ഈ ഒരു രോഗമെന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ സൊമാറ്റിക് സിൻഡ്രോം ആണ്. അതായത് ഒരു വ്യക്തി രോഗാവസ്ഥയിലാണെന്ന് തോന്നിപ്പിച്ചാലും പ്രത്യക്ഷത്തിൽ ഒന്നും പ്രകടമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. ശരിക്കും ഇതിൻ്റെ പഠനങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് ഫൈബ്രോമയാലജി വരുന്നതെന്ന് വ്യക്തമായിട്ടൊരു പോയിന്റിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലും വിഷാദ രോഗത്തിനോടും മാനസിക സമ്മർദ്ദത്തിനോടുമുള്ള ഒരു ശാരീരിക പ്രതികരണമാണ് ഫൈബ്രോമയാൽജിയ എന്ന് ഏറെക്കുറെ പഠനങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുഗുനോ ഭവന്തുവിൽ ഈ ഒരു വിഷയം എടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന സ്ട്രെസ്, മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇങ്ങനെയുള്ള കുറേയേറെ പ്രശ്നങ്ങൾ, മനസ്സിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സ്ട്രെസ് മൂലം നമുക്ക് വന്ന ഓരോ ശാരീരിക പ്രശ്നങ്ങളെയും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് ഇന്നത്തെ ഒരു ഒട്ടുമിക്ക രോഗങ്ങളും സൈക്കോസൊമാറ്റിക്കാണ്. അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ വൈകാരിക തലത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആ ശരീരത്തിനെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ള തിരിച്ചറിവുകളാണ് നമുക്ക് ഇത്തരം ഓരോ രോഗാവസ്ഥകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫൈബ്രോമയോളജിയെ പ്രധാനമായിട്ടും 4 ഘടകങ്ങളുടെ ഒരു സമ്മിശ്രണമാണ്. അതായത് മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ, ജനിതകമായ ഘടകങ്ങൾ, ന്യൂറോളജിക്കൽ ഘടകങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ. ഈ ഫൈബ്രോമയാലജിക്കൊക്കെ കാര്യമാകുന്ന അതേ ജീനുകൾ തന്നെയാണ് മറ്റ് പല ഫങ്ഷണൽ സൊമാറ്റിക് സിൻഡ്രോമുകളുടെയും അല്ലെങ്കിൽ വിഷാദ രോഗത്തിനുമൊക്കെ കാരണമാകുന്ന വിഷയമായിട്ട് പറയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദേഹം മുഴുവനും ഉള്ള ഒരു വേദനയാണ് സാധാരണ എല്ലാവരും പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം.
അപ്പോൾ ഫൈബ്രോമയോളജിയുടെ സാധാരണയായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
പൊതുവെ ഈ വേദന എന്ന് പറയുമ്പോൾ അതികഠിനമായ വേദന ആയിരിക്കത്തില്ല പലർക്കും. ചിലർ പറയുന്നത് ചെറിയ രീതിയിലെ വേദനയേ ഉള്ളൂ, പക്ഷെ ഒരു സ്വസ്ഥമായിട്ട് നമുക്ക് ആ ശരീരത്തെ വിടാൻ പറ്റാത്തൊരവസ്ഥ. എപ്പോഴും ആ ചെറിയ വേദനയാണെങ്കിൽ പോലും നമുക്കറിയാമല്ലോ, ഒരു ചെറിയ തലവേദന പോലും നമ്മളെ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. അപ്പം ശരീരം മുഴുവനും ചെറിയ വേദനയാണെങ്കിലും വലിയ വേദനയാണെങ്കിലും നമ്മുടെ ഒരു നാച്ചുറലായിട്ടുള്ള ആ ഒരു ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒരു മൂഡ് നമുക്ക് മാറിപ്പോകുന്നു. അതാണ് പ്രധാനമായിട്ടും. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ അമിതമായ ക്ഷീണം എപ്പോഴും അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ സ്വസ്ഥമായിട്ട് ഉറക്കം ലഭിക്കാത്ത ഒരു അവസ്ഥ പലരും പറയാറുണ്ട്. പിന്നെ നമ്മുടെ ഈ പേശികൾ, സന്ധിബന്ധങ്ങളൊക്കെ സ്റ്റിഫാവുന്ന ഒരു അവസ്ഥ, മസിൽസൊക്കെ പ്രത്യേകിച്ച്. പിന്നീടുള്ളൊരു ബുദ്ധിമുട്ട് അവർ പറയുന്നത് ഭക്ഷണം വിഴുങ്ങുന്ന സമയത്ത് അവർക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു അവസ്ഥ. പിന്നെ ശോധനയ്ക്ക് ബുദ്ധിമുട്ട് വരിക, മൂത്രസഞ്ചി അവയോടനുബന്ധിക്കുന്ന ആന്തരിക അവയവങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരിക, രോഗാവസ്ഥകളിലേക്ക് മാറുക, ഇതൊക്കെയാണ്. പിന്നെ മരവിപ്പ്, തരിപ്പ് അങ്ങനെയൊക്കെ സാധാരണയായിട്ട് അനുഭവപ്പെടാറുണ്ട്. പിന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു അപര്യാപ്തത പലർക്കും പറയാറുണ്ട്. കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻസ് ആണ് അതൊക്കെ. പിന്നെ കഴുത്ത്, തോള്, നടുവ്, ഇടുപ്പ് എന്നിവിടങ്ങളിലൊക്കെ ഒരു സാധാരണയിൽ കവിഞ്ഞുള്ള ഒരു അസ്വസ്ഥമായിട്ടുള്ള ഒരു വേദന. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ ഒരാൾക്ക് വരണമെന്നില്ല. ഈ ലക്ഷണങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, മാറിയും തിരിഞ്ഞും ഒക്കെ ഇരിക്കും. ഓരോരുത്തരുടെ അസുഖത്തിന്റെ കാഠിന്യം അനുസരിച്ച് അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ്.
അപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ സ്ട്രെസ് ഇതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ ഒരു ഫൈബ്രോമയോളജിയുടെ. അപ്പോൾ എത്രത്തോളമാണ് ഈ സ്ട്രെസ് ഈ ഫൈബ്രോമയോളജി എന്ന രോഗാവസ്ഥയെ മോശമായി കൊണ്ടുവരുന്നത്?
വളരെ വ്യക്തമായ പഠനങ്ങളുണ്ട് സ്ട്രെസ് ഈ ഫൈബ്രോമയോളജി എന്ന് പറയുന്ന രോഗാവസ്ഥയെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത്. ഇതിന് പ്രധാനമായിട്ടും നമുക്ക് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത ക്ഷീണമായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. കാരണം ശരീരത്തിൽ പ്രകടമായ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണത്തില്ല. ഒരു പക്ഷെ ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഒരു 40 വയസ്സുള്ള ഒരു വ്യക്തിക്കായിരിക്കാം ഈ ഒരു അവസ്ഥയിലുള്ളത്. പ്രകടമായിട്ട് നോക്കുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അവരുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതികഠിനമായ ഒരു ക്ഷീണത്തോടെയാണ് അത് ചെയ്യുന്നത്. പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അതായത് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ആഘാതമോ പണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനസികവും വൈകാരികവുമായ സമ്മർദ്ദം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് വെൻ്റ് ചെയ്യാതെ അത് ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നവരാണെങ്കിൽ, ഇത് കാലക്രമേണ ശരീരത്തിൽ ഒരു പ്രതികരണമായും വരും. അതിൻ്റെ പേര് ഫൈബ്രോമയാൾജിയ എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം, IBS കുറിച്ച് നമ്മളൊരു സെപ്പറേറ്റ് എപ്പിസോഡ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. IBS എന്താണെന്നും IBS ബുദ്ധിമുട്ടുകൾ എന്താണെന്നും. അപ്പോൾ സ്ട്രെസ് ഇതിൻ്റെ ഒരു വലിയ ഭാഗമായിട്ട് കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂറോളജിക്കൽ ഇഷ്യൂസ്, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, അങ്ങനെ പല അവയവങ്ങളെയും ഇത് ബാധിക്കാറുണ്ട്. അപ്പം സാധാരണ ആൾക്കാർ പറയുന്നത് പല പല ഡോക്ടർമാരെ കാണിച്ചു, ന്യൂറോയെ കാണിച്ചു, അല്ലെങ്കിൽ ഗ്യാസ്ട്രോയെ കാണിച്ചു, ഇങ്ങനെയുള്ള ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. അവർ ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ കുഴപ്പങ്ങളൊന്നും വലുതായിട്ട് കാണുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ക്ഷീണത്തിനും ശരീരവേദനയ്ക്കും ഒരു കുറവുമില്ല എന്ന് പറയുന്ന പലരെയും നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാം ഈ ഒരു രോഗാവസ്ഥയുടെ ഒരു തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ ആ രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരോ ആയിരിക്കാം.
അപ്പോൾ ഈ ഒരു രോഗാവസ്ഥ മറികടക്കാനായിട്ട് യോഗ എങ്ങനെയാണ് സഹായകമാകുന്നത്?
യോഗയുടെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് ഇതൊരു ശാരീരിക തലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ് സംബന്ധമായി നമുക്ക് വരുന്ന എല്ലാ രോഗങ്ങൾക്കും യോഗ ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ്. ഇപ്പോൾ ഫൈബ്രോമയാലജിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ശരീരം മുഴുവനും വേദനയുള്ളൊരു വ്യക്തിക്ക് വ്യായാമത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയുള്ള ആളായിരിക്കും. അവർ ചിന്തിക്കുന്നൊരു കാര്യം, എനിക്ക് ശരീരത്തിനെ വേദനയാണ്, അപ്പോൾ പിന്നെ ഞാൻ ഇനി എങ്ങനെ വ്യായാമം ചെയ്യും, വ്യായാമം ചെയ്താൽ എൻ്റെ ശരീരവേദന കൂടുകയല്ലേ ഉള്ളൂ എന്നൊരു മനസ്ഥിതിയായിരിക്കും ആൾക്കാർക്ക് ഉള്ളത്. അത് സ്വാഭാവികമായിട്ടും തെറ്റൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് വരുന്നൊരു ചിന്തയാണ്, സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്തയാണ്. പക്ഷെ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ വ്യായാമ മുറകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വീണ്ടും ക്ഷീണിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ ശരീരവേദന കൂടുകയും ചെയ്യും. യോഗ എന്ന് പറയുമ്പോൾ യോഗയുടെ ഓരോ യോഗാസനങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും പ്രോപ്പറായിട്ടുള്ള റിലാക്സേഷനും കൂടെ ഉൾപ്പെടെയാണ് നമ്മൾ യോഗാസനങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു യോഗ തെറാപ്പിയുടെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ യോഗാസനങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തുന്നത്, ഇപ്പം ശരീരവേദനയുള്ള വ്യക്തിയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു റിലാക്സേഷൻ കൊടുക്കും. മനസ്സ് ഒന്ന് സ്വസ്ഥമായതിന് ശേഷമായിരിക്കും യോഗ ആരംഭിക്കുന്നത്. ഈ യോഗ ആരംഭിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തികളുടെയും ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് വളരെ ചെറിയ രീതിയിലായിരിക്കും നമ്മൾ ആദ്യം കുറച്ച് സ്ട്രെച്ചിങ് ആൻഡ് ലൂസണിങ് എക്സസൈസ് കൊടുക്കുന്നത്. അതൊക്കെ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ അനുസരിച്ച് മാത്രം. ഒരു പക്ഷേ അവർക്ക് 20 മിനിറ്റ് യോഗ ചെയ്ത് കഴിയുമ്പോൾ മതി എന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തിക്കും, ഒരു കുഴപ്പവുമില്ല. പക്ഷേ എല്ലാ ദിവസവും ഈ 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ എന്നുള്ളൊരു കൺസിസ്റ്റൻസി അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നെങ്കിൽ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ അവർ കണ്ടു തുടങ്ങും. ഇനി യോഗാസനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള യോഗാസനങ്ങളാണ് കൂടുതലും ഫൈബ്രോമയാൽജിയ ഉള്ള ആൾക്കാർക്ക് കൊടുക്കാറുള്ളത്. കൂടുതലും പ്രാണന്റെ സഞ്ചാരം ശരീരത്തിൽ കൂട്ടുക എന്നുള്ളതാണ് യോഗാസനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാണന്റെ സഞ്ചാരം കൂട്ടാനായിട്ട് സ്വാഭാവികമായിട്ടും യോഗാസനങ്ങളെല്ലാം തന്നെ സ്ട്രെച്ചിങ് ആയിട്ടുള്ള യോഗാസനങ്ങളുണ്ട്, ഫോർവേഡ് ബെൻസ് ഉണ്ട്, ബാക്ക്വേർഡ് ബെൻസ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പോൾ കൂടുതൽ പ്രാണൻ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഹീലിംഗ് സിസ്റ്റം നമ്മൾ ഉത്തേജിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പ്രാണം ചെല്ലുന്നു, നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതൊരു പ്രോപ്പർ റിലാക്സേഷനും കൂടെ ഉൾപ്പെടെയാണ് നമ്മൾ യോഗ അഭ്യസിക്കുന്നത്. അപ്പോൾ ഓരോ യോഗാസനത്തിന് ശേഷവും അതിൻ്റെ വിശ്രമാസനങ്ങളുണ്ട്. ആ വിശ്രമാസനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കും അടുത്ത യോഗാസനങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പം അതൊരു സീക്വൻസ് ആയിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഫൈബ്രോമയാൾജിയുടെ ഒരു വലിയ ട്രിഗർ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ഈ യോഗ തുടങ്ങി ഒരു ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവലിന് നല്ലൊരു മാറ്റം ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലച്ചോറിലുണ്ടാവുന്ന ഏറെക്കുറെ ഉള്ള രാസ മാറ്റങ്ങളാണ്. കൂടുതലും നല്ല ഹോർമോണുകൾ, പ്രത്യേകിച്ച് ഇത്തരം രോഗാവസ്ഥയിലുള്ളവർക്ക് എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ എൻഡോർഫിൻ അല്ലെങ്കിൽ സെറാട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺസ് എല്ലാം തലച്ചോറിൽ പതുക്കെ പതുക്കെ വർദ്ധിച്ച് വന്ന് തുടങ്ങുമ്പോൾ തന്നെ അവരുടെ മൂഡ് നന്നായിട്ട് മാറി തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ശാന്തമായിട്ടുള്ള ഒരു ഉറക്കം അവർക്ക് കിട്ടും. നല്ലൊരു ഉറക്കം കിട്ടിയാൽ തന്നെ അതൊരു നല്ല മരുന്നാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ യോഗയുടെ ഒരു പരിശീലനം നമുക്ക് വീണ്ടും ശരീരത്തിൽ ഊർജവും വിശ്രമവും ഒരുപോലെ തന്നെ തരുന്ന ഒരു കാര്യമാണ്. യോഗാസനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശശാങ്കാസനം ഒരു വളരെ നല്ല യോഗാസനമാണ്. ഭുജംഗാസനം ചെയ്യാറുണ്ട്, വീരഭദ്രാസനം, സേതുബന്ധാസനം, ഇങ്ങനെയുള്ള കുറേയേറെ യോഗാസനങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട്. പിന്നെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാര്യം ഇത്തരം ആൾക്കാർക്ക് കൊടുക്കുന്ന വിശ്രമാസനത്തിനോടൊപ്പം തന്നെ കൊടുക്കുന്ന ശവാസനം. ഇത്തരം ആൾക്കാർക്ക് ശവാസനം വളരെ എഫക്റ്റീവാണ്. കാരണം ബോധത്തോടുകൂടെയാണ് നമ്മൾ ശരീരത്തെ വിശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ശവാസനം എന്ന് പറയുന്നത് ബോധത്തോടെ ഉള്ള ഒരു ഉറക്കമാണ്. അപ്പോൾ ഉറക്കമില്ലാത്ത ആൾക്കാർക്കും അത് കോൺഷ്യസ്ലി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് കുറച്ചും കൂടെ ബോധവാന്മാരാകുകയും ശരീരത്തിനെ എങ്ങനെ റിലാക്സ് ചെയ്യണം എന്ന് അവർ സ്വയമേ പഠിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശരീരത്തിലെ പേശികൾക്കെല്ലാം നല്ല റിലാക്സേഷൻ കിട്ടുകയും അതുവഴി പേശികളിലുള്ള വേദന പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നു. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും സമ്മർദ്ദവും ക്ഷീണവും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു വലിയ മാർഗമാണ്. ചിലർ തലവേദനയുടെ പ്രശ്നങ്ങൾ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദന. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉള്ളവർക്കും ശവാസനം വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാൻ പറയും, യോഗ പരിശീലനത്തോടൊപ്പം തന്നെ ഇത്തരം ആൾക്കാർക്ക് പ്രാണായാമവും ധ്യാനവും വളരെ ഫലപ്രദമാണ്. കാരണം ഓരോ ദിവസത്തെയും യോഗാസനത്തിനോടൊപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട പ്രാണായാമം എന്ന് പറയുന്നത് ഭ്രമരി പ്രാണായാമമാണ്. ഭ്രമരി പ്രാണായാമം മനസ്സിനെ വളരെ ശാന്തമാക്കുന്നതാണ്. കാരണം അതായത് നമ്മുടെ നാഡീവ്യൂഹത്തെ നന്നായിട്ട് ശാന്തമാക്കുന്ന ഒരു പ്രാണായാമമാണ് ഭ്രമരി പ്രാണായാമം. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രാണായാമം എന്ന് പറയുന്നത് നാഡീശുദ്ധി പ്രാണായാമം ആണ്, അനുലോമ വിലോമ പ്രാണായാമം. ഇതിൻ്റെയൊക്കെ ഒരു ഫലം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. നമ്മൾ പറയുമ്പോൾ അത് ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷേ അത് ചെയ്തു തുടങ്ങുന്ന ആൾക്കാരിലേക്ക് അതിൻ്റെ ഗുണങ്ങൾ വന്നു കഴിയുമ്പോൾ പലരും യോഗ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഒരു വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ച മനസ്സുഖത്തിൻ്റെയാണ്, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ആ ഊർജത്തിൻ്റെ ഒരു സുഖം അനുഭവിച്ചു തുടങ്ങിയാൽ വീണ്ടും അത് കളയണ്ട എന്ന് നമുക്ക് മനസ്സിൽ തന്നെ തോന്നും. അങ്ങനൊരു സെൽഫ് മോട്ടിവേഷൻ വരുന്ന വ്യക്തികളിൽ അത് സ്ഥിരമായിട്ട് അവർക്കത് ചെയ്തു പോകാനായിട്ട് സാധിക്കും.
ഇപ്പോൾ ഇങ്ങനെ ഒരു രോഗാവസ്ഥ ഇല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈബ്രോമയോളജി എന്ന രോഗ അവസ്ഥ, ഉറക്കം, വിഷാദം, അതുപോലെ തന്നെ തലവേദന തുടങ്ങിയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് ആർക്കും അറിയാതെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടെത്തുകയും ഇതിലെ ഏറ്റവും വലിയൊരു സഹായകമാകുന്ന ഘടകമെന്ന് പറയുന്നത് യോഗ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അത് യോഗ നിരന്തരം അഭ്യസിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ നല്ലൊരു ജീവിത നിലവാരം കൈവരിക്കാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഗുണോപബന്ധു ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തയാഴ്ച യോഗയിലെ മറ്റു വിശേഷങ്ങളുമായി സുഗുണോപബന്ധു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.